الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. وإلهكم إله واحد، لا إله إلا هو الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وَبَثَّ فِيهَا مِن كُلِّ دَابَّةٍ وَتَصْرِيفِ الرِّيَاحِ وَالسَّحَابِ الْمُسْتَخْتَرِ بَيْنَ السَّمَاءِ وَالْأَرْضِ لَآيَاتٍ لِقَوْمٍ يَعْقِلُونَ. صدق الله العظيم. آدرنيه رايا رشيداكله سகோதரന്മാരെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭാതത്തിലുള്ള ഈ ഖുർആൻ പഠനം സ്വാലിഹായ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ 162 ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിൽ നിന്ന് ഇതിനകം പഠിച്ചത്. 163 മുതലാണ് ഇനി എടുക്കാനുള്ളത്. 162 ആയത്തോടുകൂടി സൂറത്തുൽ ബഖറയുടെ ഒരു പ്രഥമ ഖണ്ഡം അവസാനിക്കുകയാണ്, ഒരു ഭാഗം അവസാനിക്കുകയാണ്. ഇനി മനുഷ്യവർഗത്തിന് സന്മാർഗം നൽകാൻ ചുമതലപ്പെട്ട സത്യവിശ്വാസികളായ ഈ സമൂഹം, അവരുടെ നിലപാടുകളും അവരുടെ വ്യവസ്ഥകളൊക്കെ വിശദീകരിക്കുകയാണ് ഇനി. ഇതിനുമുമ്പുള്ള ആയത്തിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ, ഉമ്മത്തും വസത്ത്, ഖൈറ ഉമ്മത്ത് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ പറഞ്ഞിരുന്നു. ആ ഒരു ഉത്തമ സമുദായം, മധ്യമ സമുദായം, അതിന്റെ അടിസ്ഥാന ആദർശങ്ങളും അതിന്റെ താല്പര്യങ്ങളായ വിധിവിലക്കുകളൊക്കെയാണ് ഇനിയുള്ള ആയത്തുകളിൽ വിവിധ രീതിയിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ആ മധ്യമ സമുദായത്തിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ അടിസ്ഥാന ആദർശം, ഏത് ബേസിലായിരിക്കും ഈ സമൂഹം നിലനിൽക്കുക, അതിന്റെ അടിസ്ഥാന വിശ്വാസം എന്താണ് എന്നത് വിശദീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതില് വളരെ കൃത്യമായി ആദ്യം അതിന്റെ ആദർശമാണ് വിശദീകരിക്കുന്നത്. വഇലാഹുക്കും ഇലാഹും വാഹിദ്, ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനു റഹീം. 163 ആയത്താണ്. വഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ്, വഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ്, ഇലാഹും വാഹിദ്, ഏകനായ ഇലാഹ. ഇലാഹ് എന്ന് ഞാൻ അർത്ഥം പറഞ്ഞിട്ടില്ല, എന്നാൽ തൽക്കാല ദൈവം എന്ന് അർത്ഥം പറഞ്ഞു. നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാകുന്നു. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇല്ലാഹുവ, അവനൊഴികെ. അർറഹ്മാൻ, അവൻ കാരുണ്യവാനാണ്, റഹ്മാനാണ്. അർറഹീം, കരുണാനിധിയുമാണ്. വഇലാഹുക്കും, നിങ്ങളുടെ ദൈവം, ഇലാഹും വാഹിദ്, ഏകനായ ഇലാഹാകുന്നു. ലാ ഇലാഹ ഇലാഹില്ല, ഒരു ഇലാഹുമില്ല. ഇല്ലാഹുവ, അവനൊഴികെ. അർറഹ്മാൻ, അവൻ പരമ കാരുണികനാണ്. അർറഹീം, കരുണാനിധിയും ആകും. അപ്പൊ വളരെ അടിസ്ഥാനപരമായ ആശയമാണ് ഇവിടെ വിശദീകരിക്കുന്നത്, ആദർശമാണ്. ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ്, ഇലാഹും വാഹിദ്, ഏകനായ ഇലാഹാകും. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇല്ലാഹുവ, അവനൊഴികെ. അർ റഹ്മാൻ, അവൻ പരമകാരുണികനാണ്. അർ റഹീം, കരുണാനിധിയുമാണ്. ഇപ്പോ ഇസ്ലാമാകുന്ന മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ഉമ്മത്തും വസത്ത് ഈ ആദർശത്തിൽ അധിഷ്ഠിതമാണ്. ആ ആദർശം എല്ലാവരുടെയും ഇലാഹ് ഏകനാണ്. ആ ഇലാഹല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല. അവൻ പരമകാരുണികനും കരുണാനിധിയും. നമുക്കറിയാം ഇസ്ലാമിന്റെ ആദർശം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല. പലപ്പോഴും ഈ ഇലാഹ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകാം. അല്പം അതിനെക്കുറിച്ച് ഒരു അടിസ്ഥാന ആദർശം എന്ന നിലക്ക് വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും മുൻകാലത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും ഒക്കെ പ്രബോധനം ചെയ്ത അടിസ്ഥാന ആശയം ഇത് തന്നെയായിരുന്നു. എല്ലാ പ്രവാചകനും ഉള്ളവർക്കൊക്കെ വന്നത് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ ഇല്ല എന്ന സന്ദേശം. ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. വൽ മലായികത്തു മലക്കുകളും അവരൊക്കെ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത അടിസ്ഥാന ആശയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹു ഇല്ല. ഇപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം ആരാധ്യൻ എന്നൊക്കെ അർത്ഥം കൊടുക്കുമെങ്കിലും അത് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോഴാവുന്ന സാമാന്യ അർത്ഥത്തിലേക്ക് ചുരുങ്ങി പോകാൻ പാടില്ല. ഒരു ശക്തി ഇലാഹ ആകണമെങ്കിൽ അടിസ്ഥാനപരമായി നാലഞ്ച് അല്ലെങ്കിൽ അനിവാര്യ ഗുണങ്ങൾ ഉണ്ടാവും. ഒന്ന്, ആ ശക്തി സ്രഷ്ടാവായിരിക്കണം, എല്ലാറ്റിനെയും പടച്ചുണ്ടാക്കിയ ശക്തിയായിരിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വല്ലദീന യദൂന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅ വഹും യുഖ്ലഖൂൻ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ സ്രഷ്ടാവായി അള്ളാഹു അല്ലു. അപ്പൊ സ്രഷ്ടാവിനാണ് യഥാർത്ഥത്തിൽ, ആ സ്രഷ്ടാവിനാണ് യഥാർത്ഥത്തിൽ സൃഷ്ടികളുടെ മേൽ ഇലാഹാകണ അർഹതയുള്ളു. പടച്ച പടച്ചവൻകാണ് പടപ്പുകളുടെ മേൽ ഇലാഹാകാൻ അർഹതയുള്ളു. അതേപോലെ തന്നെ ആ ഇലാഹ് സൃഷ്ടിച്ചു കഴിഞ്ഞും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവായിരിക്കണം, റബ്ബായിരിക്കണം, അതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഖാലിഖുക്കും അല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ, അപ്പൊ അവനാണ് ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ശൈഇൻ വക്കീൽ, എല്ലാത്തിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബായിരിക്കണം, രക്ഷിതാവായിരിക്കണം. അതാണ് ഇലാഹാകാനുള്ള രണ്ടാമത്തെ. മൂന്നാമത്തേത് എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കണം, സൃഷ്ടിച്ച് അവിടെ വിട്ട് കളയല്ല, അതിനെയൊക്കെ നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. സൂറത്തി യൂനിസിൽ 31-ാമത്തെ ആയത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇതൊക്കെ വർഷിപ്പിക്കുകയും നിങ്ങളെ കാഴ്ചയും കേൾവിയൊക്കെ നിയന്ത്രിക്കുകയും ജീവിപ്പിക്കുന്നവരെ മരിച്ചവരെ ജീവിപ്പിക്കുകയും അതേപോലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? അവനാണ് ഇലാഹാകാൻ യോഗ്യം. അപ്പൊ എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന യുദബ്ബിറുൽ അംറ മിനൽ സമാ ഇലൽ അർദ്, ആകാശം മുതൽ ഭൂമി വരെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് ഇലാഹാകാൻ അർഹൻ. ഇനി ഇതൊക്കെ ആണെങ്കിൽ പോലും ഇതിന്റെ ഉടമസ്ഥാവകാശം വേറെ ആൾക്ക് പോകാൻ പറ്റില്ല, ഇതിന്റെ ഉടമസ്ഥാവകാശമുള്ള ആളായിരിക്കണം. വലില്ലാഹി മുൽക്കു സമാവാത്തി വല്ല, നമ്മളെ ലില്ലാഹി മുൽക്കു സമാവാത്തി വല്ല, ഖുർആൻ ഒരുപാട് ആകാശഭൂമികളുടെ പരമാധികാരം ആ അള്ളാഹുവിനാണ്, അതിന്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്. മറ്റൊന്ന്, ഈ പ്രകൃതിയിലെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയവനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമി എത്ര തീയിൽ കറങ്ങണം, സൂര്യൻ എവിടെ നിൽക്കണം, ഒരാൾക്ക് എത്ര കണ്ണുണ്ടാവണം, എത്ര ചെവി ഉണ്ടാകണം, എന്തായിരിക്കണം, ഓരോന്നിന്റെയും വിധി നിർണയിച്ചവൻ, പ്രാപഞ്ചികമായ നിയമങ്ങളുടെ വിധികർത്താവായിരിക്കണം അള്ളാഹു. അപ്പൊ ഇതൊക്കെ ഉള്ള ഒരു ശക്തിക്കാണ് യഥാർത്ഥത്തിൽ ഇലാഹാകാൻ അർഹത. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇലാഹ് യഥാർത്ഥത്തിൽ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു മാത്രമാണ്. അപ്പൊ അള്ളാഹു ഒരു ദൈവം എന്ന നിലക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നിടത്താണ് ഇസ്ലാമിന്റെ മർമ്മം കിട്ടുന്നത്. അള്ളാഹു ഏകനാണെന്നിടത്തല്ല. എല്ലാ പ്രവാചകന്മാരും അള്ളാഹു ഏകനാണെന്ന് സമർത്ഥിക്കാനല്ല വന്നത്, ഏകനായ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് സമർത്ഥിക്കാനാണ്. വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഏകനാണെന്നൊരു വിധം സമൂഹങ്ങളൊക്കെ അംഗീകരിച്ചിരുന്നു. സാക്ഷാൽ മക്കയിലെ മുശരിക്കുകൾ പോലും അള്ളാഹ് ഏകനാണെന്ന് അംഗീകരിച്ചവരാ, അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചവരാ, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹു ആണെന്ന് അംഗീകരിച്ചവരാ, മട വർഷിപ്പിക്കുന്നത് അള്ളാഹു ആണെന്ന് കരുതിയിരുന്നവരാ. പക്ഷേ ആ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് അവർ അംഗീകരിച്ചിരുന്നില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ കേവലം ആരാധ്യൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, ഞാൻ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കരുത് എന്ന് എന്റെ മേൽ നിയമനിർമ്മാണം നടത്താനുള്ള പരമാധികാരമുള്ള ശക്തിക്കാണ് ഇലാഹ് എന്ന് പറയാം. ഞാൻ ആരായിരിക്കണം എന്തായിരിക്കണം, ഞാൻ എങ്ങനെ കാണണം എങ്ങനെ കാണരുത്, ഞാൻ എന്ത് പറയണം എന്ത് പറയരുത്, ഞാൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന് എന്നോട് കൽപ്പിക്കാനുള്ള അധികാരിക്കാണ് യഥാർത്ഥത്തിൽ ഇലാഹ് എന്ന് പറയാം. ഇസ്ലാം പറയുന്നത് ആ ഇലാഹ് യഥാർത്ഥത്തിൽ നിങ്ങളെ പറച്ച പറച്ചവനായിരിക്കണം. കാരണം സൃഷ്ടിപ്പിന്റെ പരമാധികാരം ഏതൊരു ശക്തിക്കാണോ ആ സ്രഷ്ടാവിനാണ് സൃഷ്ടികൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറയാനുള്ള പരമാധികാരം. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിപ്പിന്റെ അധികാരി ആരാണോ അവനാണ് ആ സൃഷ്ടികൾ എങ്ങനെ നിലനിൽക്കണം എന്ന് പറയാനുള്ള അധികാരം. അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത്, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് എന്നോട് പറയുന്ന ശക്തിക്കാണ് ഇലാഹ് എന്ന് പറയുന്നത്. ആ ഇലാഹ് വേറെ ആരും ആകരുത്, അള്ളാഹു മാത്രമാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വിഷയം. ഇപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും, അതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അറായിത്ത മനിത്തഹദ ഇലാഹഹു അവാമ, സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ എന്നാണ്. എന്നാൽ അയാളെ ആരാധ്യനാക്കി എന്നുള്ള അർത്ഥത്തിലല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചവൻ, തന്റെ വ്യവസ്ഥയാണ് സ്വയം സ്വീകരിക്കാൻ പ്രഖ്യാപിച്ചവൻ അയാളെ തന്നെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരുടെ വ്യവസ്ഥ സ്വീകരിക്കുന്നുവോ, ആരുടെ നിയമവ്യവസ്ഥക്കനുസരിച്ച് ജീവിക്കുന്നുവോ, ആ വ്യവസ്ഥ സ്വീകരിക്കുമ്പോൾ നമ്മൾ അയാളെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം പറയുന്നത് ആരെയും ഇലാഹാക്കരുത്, അള്ളാഹു മാത്രമേ ഇലാഹായിട്ടുള്ളൂ എന്നാണ്. ഈ ആശയം ഒന്നാം തീയതി ഇസ്ലാം വന്ന ആദ്യ ദിവസം തന്നെ വളരെ അടിസ്ഥാനപരമായി പ്രഖ്യാപിച്ചൊരു സംഗതിയാണ്. നമസ്കാരം പിന്നീട് വന്നതാണ്, നോമ്പ് പിന്നീട് വന്നതാണ്, സക്കാത്ത് പിന്നീട് വന്നതാണ്, മദ്യം നിരോധിച്ചത് പിന്നീടാണ്, എല്ലാം പിന്നീട് നിരോധിച്ചതാണ്. പക്ഷേ ഒന്നാമത്തെ ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പൊ ഇസ്ലാമിന്റെ ആദ്യ ഘട്ടത്തിൽ നിസ്കാരം നിർബന്ധമല്ല, നോമ്പ് നിർബന്ധമല്ല, സക്കാത്ത് നിർബന്ധമല്ല, ഹജ്ജ് നിർബന്ധമല്ല, മദ്യം വിൽക്കാവുന്നതായിരുന്നു, ഇസ്ലാമിന്റെ വസ്ത്രനിയമമില്ല, ഒന്നുമില്ല. പക്ഷെ പിന്നീടാണ് ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ വന്നത്. പക്ഷെ ഓരോ നിയമം വരുമ്പോഴും ഇതൊന്നും ഞങ്ങൾ ഇസ്ലാമിലേക്ക് ആദ്യം വരുമ്പോൾ ഉണ്ടായില്ലല്ലോ എന്ന് അവർ ചോദിച്ചില്ല. കാരണം അവരാദ്യം ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, തങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരാധിക്കേണ്ടത് എങ്ങനെയാണ്, പ്രാർത്ഥിക്കേണ്ടത്, നേർച്ച വഴിപാടുകൾ നടത്തേണ്ടത് എല്ലാം ആ അള്ളാഹുവിനോടാണ്. തീർന്നില്ല, എന്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, എന്റെ സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കണം, എന്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കണം, എന്റെ ജീവിതത്തിന്റെ സമസ്തവും എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനും പറയാനും കൽപ്പിക്കാനുമുള്ള പരമാധികാരം അള്ളാഹുവിന് മാത്രം, വേറെ ഒരു ശക്തിക്കും ഇല്ല. ഈ അതുകൊണ്ടാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ര പവർ വന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂല് മാറ്റിയെടുത്തത്. അതുകൊണ്ടാണ് മുൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിലെത്തി. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, നിങ്ങളെ കാൽക്കീഴിൽ വരും. കാരണം അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും എന്റെ ജീവിതത്തിൽ ഒരു അധികാരവുമില്ല. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള പരമാധികാരം അള്ളാഹു തആലക്ക് മാത്രം, എന്റെ ജീവിതത്തിന്റെ സമത്വവും അവന്റെ നിയമത്തിന് വിധേയമായിരിക്കും. കാരണം എനിക്കൊരു പവറുമില്ലല്ലോ. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ പറയാം, എന്റെ കൈന്നാ, എന്റെ കൈ തന്നെ ഞാൻ ഉണ്ടാക്കിയ കൈയല്ല, എന്റെ കണ്ണ് തന്നെ ഞാൻ ഉണ്ടാക്കിയ കണ്ണല്ല, എനിക്കുണ്ടായി കിട്ടിയ കണ്ണ് എന്റെ ശരീരത്തിന്റെ ഉടലിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആലങ്കാരികമായി ഞാൻ പറയുന്നതാ, എനിക്ക് കണ്ണുണ്ടാക്കാൻ അറിയില്ല. ഈ കണ്ണിന്റെ മേലെ ഒരാൾക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. ഞാൻ ജനിച്ച് പുറത്തു വരുന്നത് വരെ ആണാ പെണ്ണാന്ന് പോലും എന്റെ മാതാപിതാക്കൾക്ക് പോലും അറിയില്ല. എന്റെ കണ്ണിന്റെയും മൂക്കിന്റെയും ഹൃദയത്തിന്റെയും മസ്തിഷ്കത്തിന്റെയും രൂപീകരണത്തിൽ അവർക്ക് ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ കണ്ണിന്റെ മേൽ അവകാശവാദം, ഉടമസ്ഥാവകാശം, നിർമ്മാണാധികാരം, സൃഷ്ടിപ്പിന്റെ പരമാധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. എങ്കിൽ ഈ കണ്ണുകൊണ്ട് എന്ത് കാണണമെന്ന് കാണരുത്, ഈ നാവ് കൊണ്ട് എന്ത് പറയണമെന്ന് പറയരുത്, ഈ കൈകൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യരുത്, ഈ ജീവിതം എങ്ങനെയാകണം എങ്ങനെ ആകരുത് എന്ന് എന്നോട് കൽപ്പിക്കാനുള്ള പരമാധികാരം യഥാർത്ഥത്തിൽ ഇതിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യം. ഇത് ഈ അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇനി ഇസ്ലാമിക സൊസൈറ്റിയുടെ നിയമത്തിന്റെ എല്ലാ ഉറവിടം അന്നയായി, അവരുടെ കുടുംബജീവിതത്തിന്റെ വ്യവസ്ഥ അള്ളാഹുവിൽ നിന്നായിരിക്കും, അവരുടെ സാമൂഹിക ജീവിതത്തിന്റെ വ്യവസ്ഥകൾ അള്ളാഹുവിൽ നിന്നായിരിക്കും, അവരുടെ ജീവിതത്തിന്റെ സമസ്തവും എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർ ഇലാഹായി ഏക ഇലാഹായി അംഗീകരിച്ച അള്ളാഹു. തുടർന്ന് പറയുന്നത് ആ അള്ളാഹു റഹ്മാനു റഹീമുമാണ്. സാധാരണ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ദൈവങ്ങളെ പലപ്പോഴും രൗദ്രമുള്ളവരും ഭീകര ഘടനയുള്ളവരും അതുപോലെ തീഷ്ണതയുടെ പ്രതീകങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെയല്ല, അള്ളാഹു തന്റെ സൃഷ്ടികളോട് ഏറ്റവും കരുണയുള്ളവനാണ്, തന്നെ ധിക്കരിച്ചാൽ പോലും കാരുണ്യം ചൊരിയുന്നവരാണ്, മാനുഷിക ഘടനയിൽ എല്ലാം നന്മയും ചെയ്തു കൊടുക്കുന്നവരാണ്, ഇനി അവനെ അംഗീകരിച്ച് ജീവിച്ചവർക്ക് പ്രത്യേകം പ്രതിഫലം നൽകുന്നവരാണ്. അള്ളാഹുവിന്റെ ഗുണനാമങ്ങളിൽ ഏറെയും ഖുർആൻ വിശേഷിപ്പിച്ചത് റഹ്മാനു റഹീം ഒക്കെയാണ്, അതാകുന്നു എന്നാണ് ഇവിടെ ഖുർആൻ വിശദീകരിച്ചത്. അപ്പൊ നമ്മൾ ഈ ആദർശത്തെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു കേവലം ഒരു ദിക്രി അല്ലെന്ന വാക്ക് മാത്രമല്ല, ഒരു പ്രഖ്യാപനമാണ്. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആശയം മനസ്സിലാക്കി നാവ് കൊണ്ട് വെളിവാക്കി പ്രഖ്യാപിക്കണം എന്നതാണ്. എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് മാത്രമേ പരമാധികാരമുള്ളൂ, അതല്ലാത്ത അള്ളാഹു അല്ലാത്ത ഒരു വ്യവസ്ഥയും എനിക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ ഇന്ന സ്വലാത്തി വൻസുത്തി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ആരാധനകളും എന്റെ പ്രാർത്ഥനയും എന്റെ ജീവിതവും എന്റെ മരണവും ഒക്കെ അള്ളാഹുവെ നിനക്ക് മാത്രമാകുന്നു എന്ന് പ്രഖ്യാപിച്ചത്. കാരണം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവനാണ്, എന്റെ മേൽ മറ്റൊരു ശക്തിക്കോ അധികാരമില്ലെന്ന് പ്രഖ്യാപിച്ചവനാണ്, ഞാൻ അള്ളാഹുവിനെ മാത്രം വണങ്ങുന്നവനാണ്, അവനെ മാത്രം ആരാധിക്കുന്നവനാണ്, അവനോട് മാത്രം സഹായം തേടുന്നവനാണ്, അവന്റെ വ്യവസ്ഥ മാത്രം സ്വീകരിക്കുന്നവനാണ്, അവന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുന്നവൻ ആണ്, അവൻ്റെതല്ലാത്ത ഒരു നിയമവ്യവസ്ഥയും എനിക്ക് സ്വീകാര്യവുമല്ല. ഈ ഒരു വലിയ ആശയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിലൂടെ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് ശരിക്കും നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ആ അള്ളാഹുവിന്റെ അസ്തിത്വത്തിനും അള്ളാഹുവിന്റെ പരമാധികാരമൊക്കെ ബോധ്യപ്പെടുത്തുന്ന ചില പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിന് ഒരാമുഖം എന്ന നിലക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ പറഞ്ഞാല്, വിശുദ്ധ ഖുർആനിലെ ആയാത്ത് രണ്ടു മൂന്ന് തരത്തിൽ പറയുന്നു. ഒന്ന്, പ്രവാചകന്മാർ അവരുടെ മുജത്തുകൾക്ക് പറഞ്ഞത് ആയത്തുനിന്ന്, ഖുർആനിക സൂക്തങ്ങൾക്ക് ആയത്തുനിന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഉപരി ഖുർആൻ പല സ്ഥലത്തും ആയാത്തുകൾ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. ഈ ദൃഷ്ടാന്തങ്ങളെ വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലത്ത് ആവർത്തിച്ചു പറയുന്നത് നമ്മൾ മനസ്സിലാക്കണ പോലെ ഒന്നുമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഖുർആൻ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പൊ ആ ആയാത്തുകൾ അള്ളാഹു ഉണ്ട് എന്ന അസ്തിത്വം ബോധ്യപ്പെടുത്തുന്നത്, രണ്ട്, അള്ളാഹു ഏകനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, മൂന്ന്, അവിടെയൊക്കെ വിധി പ്രകൃതി നിയമങ്ങൾ നിർണയിച്ചിട്ടുള്ളത് അള്ളാഹു ആണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവിടെയൊക്കെ നിയമനിർമ്മാണം നടത്തിയ അള്ളാഹുവിനെ തന്നെയാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയാനുള്ള അധികാരം എന്ന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്കുള്ള തെളിവുകളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർളി واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس نقول ان في خلق السماوات ترчияയും ആകാശങ്ങളുടെ സൃഷ്ടിയിൽ വല്ലർദി ഭൂമിയുടെയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിൽ واختلاف الليل والنهار واختلاف മാറി മാറി വരുന്നതിലും അല്ലൈലി രാവിന്റെയും വന്നഹാരി പകലിന്റെയും മാറി മാറി വരവിലും വൽ ഫുൽക്കി കപ്പലിലും അല്ലത്തി തജ്രീഫിൽ ബഹർ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലിലും വിമായം ഫൗന്നാസ് ജനങ്ങൾക്ക് ഉപകരിക്കുന്നവയും വഹിച്ചുകൊണ്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലിലും അതുപോലെ തന്നെ വമാ അൻസലല്ലാഹു അല്ലാഹു ഇറക്കിയതിലും മിനസ്സമായി ആകാശത്തുനിന്ന് മിമ്മാ വെള്ളത്തെ ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചതിലും ഫഹിയാ അങ്ങനെ ജീവിപ്പിച്ചു ബിഹി അത് മുഖേന അൽ അർദ് ഭൂമിയെ എങ്ങനത്തെ ഭൂമി ബാദ മൗത്തിഹ അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അതിനെ സജീവമാക്കിയ ആ മഴയെയും അതേപോലെ തന്നെ ബസ്സഫീഹ അവൻ അതിൽ പരത്തി മിങ്കുല്ലി ദാപ്പ എല്ലാ ജീവികളെയും വതസ്രീഫിർ റിയാഹ് കാറ്റുകളെ തിരിച്ചുവിടുന്നതിലും വസ്സഹാബിൽ മുസഹരി വസ്സഹാബ് മേഘത്തിലും മുസഹരി അധീനപ്പെടുത്തപ്പെട്ട മേഘത്തിലും ബൈന സമാ ഇവല്ലാർ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ. ലായാത്തിൻ, തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ലിക്കൗമിയാത്തിലൂവൻ, ചിന്തിക്കുന്ന ഒരു ജനതക്ക്. എന്നാലൊന്നും വേണ്ടട്ടോ, അങ്ങനെ അർത്ഥം ഒന്നും വേണ്ടട്ടും പറയുമ്പോ വളരെ എളുപ്പം മനസ്സിലാവും. ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ, ഒന്നാമത് പറഞ്ഞെന്താ, ഞാൻ ഓരോന്നും വിശദീകരിക്കും, മനസ്സിലാവും. ഇന്ന ഫി ഖൽഖിസ് സമാവാത്തി വല്ലർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലുണ്ട്, അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നർത്ഥം. ആകാശത്തിന്റെ സൃഷ്ടിപ്പില് സമാവാത്ത്, സമാവിന്റെ ബഹുവചനാണ് ആകാശങ്ങൾ എന്ന് മൊത്തം ആകാശങ്ങൾ തന്നെ ഭൂമി അല്ലാത്ത എല്ലാത്തിനെയും പറയാം, ശരിക്കും മനസ്സിലാവും. വൽ അറള്, ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ. വഖ്തിലാഫില്ലൈലി വന്നഹാറി, രാവിന്റെയും പകലിന്റെയും മാറി മാറി വരവിൽ, രാപ്പകലുകളുടെ മാറ്റങ്ങളിൽ. വൽ ഫുൽക്കില്ലത്തി തജ്രീഫിൽ ബഹ്രി ബിമായം ഫൗന്നാസ്, ജനങ്ങൾക്ക് ഉപകരിക്കുന്നവയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിലും. ഫുൽക്ക് കപ്പൽ, തജ്രീ അല്ലത്തി തജ്രീ, അത് സഞ്ചരിക്കുന്നു. ഫിൽ ബഹ്രി, കടലിൽ. ബിമായം ഫൗന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളതും കൊണ്ട്. ഉപകാരമുള്ളവ എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ചരക്കുകളും ആളുകളെയും വഹിച്ചുകൊണ്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ അൻസലല്ലാഹു മിനസ്സമാഇ മാ, ആകാശത്തു നിന്ന് അല്ലാഹു സ്പർശിപ്പിക്കുന്ന മഴയിലോ വെള്ളത്തിലോ ദൃഷ്ടാന്തമുണ്ട്. ആ മഴ വർഷിച്ചിട്ടോ ഫഹിയാ ബിഹിൽ അർദ ബഅദ മുത്തിഹാ, നിർജീവാവസ്ഥയ്ക്ക് ശേഷം അതുവഴി ഭൂമിയെ സജീവമാക്കുന്നു അവൻ, അവൻ അതിനെ ജീവിപ്പിക്കുന്നു. തുടർന്ന് ആ ഭൂമിയിൽ അവൻ എല്ലാ ജീവികളെയും പരത്തി. അതിലും വത്തശ്രീഫിദ്യാഹി, കാറ്റിനെ അയക്ക് തിരിച്ചുവിടുന്നതിലും. അതുപോലെ തന്നെ വസ്സഹാബിൽ മുസഹരി, അധീനപ്പെടുത്തപ്പെട്ട മേഘത്തിലും, എന്നാ മനുഷ്യർക്ക് അധീനമാക്കി രൂപപ്പെടുത്തി തന്ന ആ മേഘത്തിലും. ബൈനസ്സമാ ഇവല്ലാർ, ആകാശങ്ങളുടെയും ഇടയിലും, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള മനുഷ്യനെ അധീനപ്പെടുത്തിയ ആ മേഘങ്ങളിലോ. ലആയാത്തിൽ ലഖൗമിയഖിലൂവൻ, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ തീരാത്ത അത്രയും വിഷയങ്ങൾ ഇതിന്റെതിരെ. എന്നാലും ഈ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ആയാത്തുകളെ കുറിച്ച്. ഒമിന്നായാത്തിഹി, ഒമിന്നായാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല ഭാഗത്തും വിശദീകരിക്കും. എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ അരികിലൂടെയാണ് മനുഷ്യന്മാർ ഇങ്ങനെ പോകുന്നത്, പക്ഷെ അതിനെക്കുറിച്ചൊക്കെ അവർ അശ്രദ്ധരാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവിന്റെ ഏകത്വമാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതെന്നും അവന്റെ പരമാധികാരം മാത്രമാണ് നിലനിൽക്കുന്നതെന്നും വ്യക്തമായി ബോധ്യപ്പെടുത്തി തരാവുന്ന ഒരായിരം ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കും. അതിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമാണ് ഈ ആയത്ത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സൃഷ്ടിപ്പ്, ആകാശത്തെ കുറിച്ചൊക്കെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരിക്കും. നിങ്ങൾ ഒന്നൊക്കെ 310 സ്ഥലത്താണ് ആകാശത്തെ കുറിച്ച് പറഞ്ഞത്, 461 സ്ഥലത്താണ് ഭൂമിയെ കുറിച്ച് ഖുർആൻ പറയുന്നത്. നിസ്കാരത്തെ കുറിച്ചാകെ 19 സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം 461 സ്ഥലത്ത് ഭൂമിയെ കുറിച്ച് പറഞ്ഞു. രാത്രിയെ കുറിച്ച് 84 സ്ഥലത്ത് പറഞ്ഞു. ലൈലത്ത് എന്നുള്ള 8 പ്രാവശ്യം അത് വേറെയും പറഞ്ഞു. നഹാർ 57 തവണ, ബഹറും 47 തവണ. അങ്ങനെ ഈ ആയത്ത് എന്നുള്ള പദം തന്നെ 382 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഇത്തരം കാര്യങ്ങൾ, ആയത്ത്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ജീവജാലങ്ങൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതിനെക്കുറിച്ച് പഠിക്കൽ വലിയ പുണ്യകരമാണ്. ഖുർആൻ പഠിക്കണ പോലെ തന്നെ അതിനെക്കുറിച്ച് പഠിക്കണം, കാരണം അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതിൽ നിന്ന് അള്ളാഹുവിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ആകാശം എന്ന് പറയുന്നത് ഭൂമി ഒഴിച്ചുള്ള ശൂന്യമായ എല്ലാ ലോകത്തെയും, മൊത്തം ലോകത്തെയുമാണ് ഭൂമി ഒഴിച്ചുള്ള. ഭൂമിയും ആകാശം എന്ന് പറയുമ്പോൾ മൊത്തം പ്രപഞ്ചമായി. ഭൂമി നമ്മൾ നിൽക്കുന്നതുകൊണ്ട് ഭൂമി എന്ന് പ്രത്യേകം പറയുന്നു. അതിന് മുകളിലുള്ളതൊക്കെ ആകാശം എന്ന് അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ഈ ആകാശത്തെ കുറിച്ചുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ ക്ലാസ് തീരൂല. അത്രയേറെ നമ്മൾ ഇങ്ങൊക്കെ വായിക്കാൻ കഴിയേണ്ടതാണ്. നമ്മളാക്കും ഒന്ന് പഠിച്ചു നോക്കണം. അള്ളാഹുവിന്റെ കുദ്രത്ത്, ആകാശത്തിൽ കോടാനും 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 കോടി നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രവും ഭീമാകാരങ്ങളായത്, അവയുടെ എണ്ണം പോലും നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവയുടെ വലിപ്പം പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോ ഭൂമിയുടെ ആയുസ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന 1500 കോടി കൊല്ലായിരുന്നവർ. 500 കോടി കൊല്ലം മുമ്പ് നക്ഷത്രങ്ങളൊക്കെ, നക്ഷത്രങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങിയ പ്രകാശം ഇതുവരെ ഭൂമിയിൽ എത്തിയിട്ടില്ല എന്നാ പറയുന്നത്. അവർ പറയുന്ന കണക്കാ. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പ്രകാശം സഞ്ചരിച്ചിട്ടും 500 കോടി കൊല്ലായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അത്രയും അകലത്തിലാണ് നക്ഷത്രങ്ങൾ. എന്തായി പറയുന്നത്? ഞാൻ കുറച്ച് മുമ്പ് വായിച്ചത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഘന അടി മണ്ണെടുത്താൽ ആ മണ്ണിലടങ്ങിയ മണൽത്തരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള അറിവ് മനുഷ്യനുണ്ട്. ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ലല്ലോ. ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലുതാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം. ആ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗാലക്സിയിൽ 80,000 കോടി നക്ഷത്രങ്ങൾ, 30,000 കോടി നക്ഷത്രങ്ങളുണ്ട്. അത്തരം നക്ഷത്ര കുടുംബങ്ങൾ ഗാലക്സികൾ കൂടിക്കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദുക്റൂന അല്ലാഹ ഖിയാമം വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാത്തി വല്ല. അല്ലാഹുവിനെ ഇരുന്നു കൊണ്ടും നിന്നു കൊണ്ടും കിടന്നു കൊണ്ടും സ്മരിക്കുന്ന ആ സത്യം ആളുകൾ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിന്തിച്ചിട്ട് അവരെന്താ പറയാ? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ ഇതുപോലത്തെ ഇത് മാ ഖലഖ്, നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ അത്ഭുതകരമായ ഒരു സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി വൈഭവം അല്ലാഹ് ഞാൻ കാണുന്നു. ഇസ്ലാമിന്റെ ഒരു ശാസ്ത്ര കാഴ്ചപ്പാട് അതാണ്. ഇസ്ലാമിന്റേതോ 14 നൂറ്റാണ്ട് മുമ്പ് പുതിയ ഒരു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിന്നെ ഈ പറയുന്ന പോലെ അന്ന് പറഞ്ഞ ശാസ്ത്രാത്ഭുതങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കലെ. അന്ന് ശാസ്ത്രാത്ഭുതം പറയലല്ല ഖുർആന്റെ കാര്യം. ഇന്നത്തെ ഒരു ശാസ്ത്ര സത്യം 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞാൽ ആ ഖുർആനെ അവിശ്വസിക്കുക ആളുകൾ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല അത് വെളിപ്പെടുത്താതെ. പകരം അന്നത്തെ ആളുകളോട് വർത്തമാനം പറയുന്നത്, അതേസമയം അന്നും മുതൽ ഇന്നും എന്നും ആളുകൾക്ക് പറയാവുന്ന വിധത്തിൽ ഖുർആൻ ഒരു കാഴ്ചപ്പാട് നമുക്ക്. നിങ്ങൾ ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കും, ഭൂമിയെ കുറിച്ച് ചിന്തിക്ക്. ഭൂമി ഗോളാകൃതി, എല്ലാം ഗോളാകൃതിയല്ല, ചില സ്ഥലത്ത് പരന്ന അവസ്ഥയാണെന്നവർ. ആ ഭൂമി എന്തുമല നിൽക്കുന്നത് ഒന്നുമലുമല്ല, അച്ചുതണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്ലോബ് വെക്കാൻ വേണ്ടി ചേർത്ത തണ്ടാണ്. അങ്ങനെ ഒരു അച്ചുതണ്ടൊന്നുമില്ല, ഒന്നുമലുമല്ല ഈ ഭൂമി നിൽക്കുന്നത്. ഭൂമി നിശ്ചലമല്ല, ഭീകരമായ രണ്ട് കറക്കം കറങ്ങും. അതാണ് വക്തിലാപ്പില്ലേരി വന്നഹാർന്ന് കാരണം. രാപ്പകലുകൾ മാറി മാറി വരാൻ കാരണം. ഭൂമി വട്ടം കറങ്ങുകയാണ്. അതിന്റെ സ്പീഡോ 1 മണിക്കൂറിൽ 1,670 കിലോമീറ്റർ. അങ്ങനെ 24 മണിക്കൂർ കൊണ്ട് വട്ടം കറങ്ങുന്നത് കൊണ്ടാണ് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി ഉണ്ടായി. ആരാണ് ഈ സ്പീഡ് നിശ്ചയിച്ചത്? ആരാണ് സൂര്യ ഭൂമിയെ കറക്കിയത്? 15 കോടി കിലോമീറ്റർ അകലെയാണ് നക്ഷത്രം സൂര്യൻ. അത്രയും അകലത്തിൽ സൂര്യനെ നിർത്തിയത് കൊണ്ടാണ് ഭൂമിക്ക് മിതമായ ചൂടും മിതമായ തണുപ്പും ലഭ്യമായത്. മറ്റ് ഗ്രഹങ്ങളെ നോക്കിയപ്പോ ബുധൻ ശുക്രൻ, ബുധൻ സൂര്യനെ അഭിമുഖമായി വരുന്ന ഭാഗത്ത് 500+ ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടെന്നാ പറയുന്നത്. നെപ്റ്റ്യൂണ് ഭൂമി സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്ന ഗ്രഹമാണ്. സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്ന ഗ്രഹമാണ്. ഏതാണ്ട് -275 ഡിഗ്രി തണുപ്പാണ് അവിടെ. പക്ഷെ ഭൂമിയെ അങ്ങനെ നിർത്തിയതുകൊണ്ടാണ്. മാത്രമല്ല ഭൂമിയുടെ 23 ഡിഗ്രി ചരിവുണ്ട് എന്നാ പറയുന്നത്. ഈ ചരിവ് ഇപ്പുറത്തേക്ക് ചാഞ്ഞാലും ഇപ്പുറത്തേക്ക് ചാഞ്ഞാലും ഒന്നുകിൽ ഭൂമി കഠിന ചൂടുള്ള ഗോളമായി തീരും, അല്ലെങ്കിൽ ഭൂമി കഠിന തണുപ്പുള്ളതായി മാറും. ആരാണ് ഇതൊക്കെ നിശ്ചയിച്ചത്? ആരാണ് ഇതിന്റെയൊക്കെ ഘടന തീരുമാനിച്ചത്? ഇവയെ കൊണ്ടുവന്ന് നിർത്തിയത് ആരാണ്? ഇതിന്റെ സ്പീഡ് നിശ്ചയിച്ചത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഭൂമി തന്നെ സൂര്യനെ വലം വെക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിൽ 1,80,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്, കാല് ഭൂമിയിലും തല താഴെയുമായി. അതിന്റെ പുറത്താണ് ഈ കടലുകൾ ഉള്ളത്, സമുദ്രങ്ങൾ ഉള്ളത്. ചിന്തിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളും ചിന്തിക്കുംതാപവാനായ സർവജ്ഞനായ അള്ളാഹുവിന്റെ നിർണയമാണ്. അതൊക്കെ ഓരോന്നും നിങ്ങൾ നോക്കി, അതിന്റെ ഒക്കെ പിന്നിൽ അള്ളാഹുവിന്റെ ആസൂത്രണമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ആകാശങ്ങൾ. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മളാ മോളി കാണുന്ന കുട, യഥാർത്ഥത്തിൽ ആകാശം അങ്ങനെ ഒരു കുടയൊന്നും ഇല്ല അവിടെ. നീലക്കളറായിട്ട് അത് നമുക്ക് ഇങ്ങനെ സൂര്യന്റെ ഒരു പ്രകാശത്തിന്റെ എഫക്റ്റ് മാത്രമാണ്. നമ്മൾ രാമൻ എഫക്റ്റ് എന്നൊക്കെ പറയാറുള്ള പോലെ അങ്ങനെ ഒരു കുട അവിടെ ഇല്ല. അതിങ്ങനെ അങ്ങനെ അന്ധമായി പോകുന്നതാണ്. അപ്പൊ ഭൂമി ഒഴിച്ചുള്ള എല്ലാ ലോകത്തിനും മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ഖുർആന്റെ കാഴ്ചപ്പാടിൽ ആകാശം. അതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറ്റം. ആ രാപ്പകലുടെ മാറ്റത്തില് യഥാർത്ഥത്തില് ഒരു സൗണ്ട് പോയിട്ടില്ല വിചാരിക്കുന്നു. ആ രാപ്പകലുകൾ മാറി വരുന്നുണ്ട്. അതായത് ഇപ്പോ നമുക്ക് 24 മണിക്കൂർ കൊണ്ട് രാവും പകലും ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ കിട്ടിയത്. രാവും നീണ്ടു പോയാൽ പകലും നീണ്ടു പോയാൽ ജീവിക്കാൻ കഴിയില്ല. ചന്ദ്രൻ 362 മണിക്കൂറോളം ചന്ദ്രനിൽ പകലാ, അത്ര തന്നെ ചന്ദ്രനിൽ രാത്രിയാ. അപ്പൊ പതിനാല് ഫുൾ ഡേണ് ചന്ദ്രന്റെ പകല്, പതിനാല് ഫുൾ ഡേണ് ചന്ദ്രന്റെ രാത്രി. അതുകൊണ്ട് എന്താ പ്രശ്നം? ചന്ദ്രനിൽ പകലിൽ ചൂട് കൂടി 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 ഏതാണ്ട് 400 ഡിഗ്രി വരെ ചൂടാവും. ചന്ദ്രനിൽ രാത്രി സൂര്യതാപം കിട്ടാതെ ചന്ദ്രോപരിതല തണുത്ത് തണുത്ത് -200 ഡിഗ്രി തണുപ്പാവും. അതാ ഖുർആൻ പറഞ്ഞു, വസഖറ ലക്കും ശംസ വൽ ഖമറ ദാഇബൈ വസഖറ ലക്കും ലൈല വന്നഹാർ. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, രാത്രിയെയും പകലിനെയും അല്ലാഹു തആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഖുർആൻ പറയും. അതാണ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, പിന്നെ വൽ ഫുൽകിൽ ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമായും പോന്നാസ്. നമുക്ക് ഉപകാരമുള്ള പലതും കൊണ്ട് വഹിച്ചു പോകുന്ന കപ്പൽ, കപ്പൽ എന്തുകൊണ്ടാണ് ഇപ്പോ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൊക്കാനുള്ള അതിനെ പൊന്തിച്ചു നിർത്താനുള്ള ഒരു നിയമവ്യവസ്ഥയും ഘടനയും ആരാ നിശ്ചയിച്ചത്? നമുക്കറിയാലോ, വെറും 2 ഗ്രാം മാത്രമുള്ള ഒരു മുട്ടുസൂരി വെള്ളത്തിന് താഴും, പക്ഷെ ഒരു വലിയ കപ്പൽ താഴുന്നില്ല. അതിന്റെ ശാസ്ത്രീയ വശം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഡെൻസിറ്റിയും അതിന്റെ ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഘടനയും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആ സിസ്റ്റം ആരാ ഉണ്ടാക്കിയത്? ആ സിസ്റ്റം ആരുണ്ടാക്കി? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമുദ്രങ്ങളെ കീറിമുറിച്ച് കടന്നു പോകാൻ പറ്റുന്ന കപ്പൽ എന്ന് പറയുന്ന സംവിധാനം ആരുണ്ടാക്കി? ഒരുപാട് വാഹനങ്ങളെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. ഒരു വാഹനങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുകൂലമായ എല്ലാ അവസ്ഥകളും ശരിയാക്കി തരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആ കപ്പലുകളെ കുറിച്ചും ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറയാം. ഖുർആനിൽ വായത്തുല്ലഹും അന്ന ഹമല്ല ദുദ്ദിയത്തുഹും ഫിൽ ഖുൽക്കിൽ മഷ്ഹൂൽ വഹലക്കിനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ വഇൻ നശഇ നുഗരിക്കുഹും ഫലാ സരീഹ ലഹും ഫലാ. സൂറത്ത് യാസീൻ നമ്മൾ പഠിക്കാൻ പോണതാ. അവിടെ ആ കപ്പൽ ആയത്തായിട്ടാണ് അല്ലാഹു തആല വിശദീകരിച്ചത്. അതേപോലെ തന്നെ വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മ, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നു. നമ്മൾ ജനിച്ച കാലം മുതൽ മഴ വർഷിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ അത്ഭുതം തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാവുന്ന അത്രയും വെള്ളം നമ്മളെ തലയുടെ മുകളിലുണ്ട് എന്ന് അർത്ഥം വിശ്വസിക്കുക? ഈ ഭൂമിയെ മഹാപ്രളയത്തിൽ മുക്കാവുന്ന അത്രയും വെള്ളം നമ്മളെ തലയുടെ മുകളിൽ ആകാശത്ത്, അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ വിമാനം മേഘങ്ങൾക്കിടയിലൂടെയാണ് പോകുന്നത്. അതെങ്ങാനും ഉയർന്നു പോയിരുന്നെങ്കിലോ, സൂര്യതാപത്തിലേക്കാണ്ട് ഇതായി പോയിരുന്നെങ്കിലോ, നമുക്ക് പറ്റുന്ന വിധത്തിൽ തുള്ളി തുള്ളിയായി ഇറ്റിച്ചതാരാണ്? അങ്ങനെ മഴ വർഷിപ്പിക്കുന്നത് കൊണ്ട് ഏത് മലമുടുക്കിലും ഏത് പ്രദേശത്ത് കൊണ്ട് എത്തിക്കുന്നില്ല. പടച്ച തമ്പുരാന്റെ മഴ എന്ന് പറയുന്ന സംവിധാനം, സൂര്യന്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെ വെള്ളം നീരാവിയായി അത് മേഘങ്ങളായി ഘനീഭവിച്ച് വീണ്ടും മഴയായി പെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഈ സിസ്റ്റം ആരേർപ്പെടുത്തി? നമ്മളാരെങ്കിലും തുടങ്ങിയതാ? നമ്മളെ ശാസ്ത്രജ്ഞന്മാരെ തുടങ്ങിയതാ? അല്ലെങ്കിൽ നമ്മളൊക്കെ കൂടി തീരുമാനിച്ചുണ്ടാക്കിയതാ? ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനില്ലേ? ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രണം നടന്നിട്ടില്ല? എത്ര കൃത്യമായ ആസൂത്രണമാണ് നടത്തിയിട്ടുള്ളത്? ആ ആസൂത്രകനെ കുറിച്ചൊന്നും ഇതിനെ കുറിച്ച് പഠിക്കുന്നവർ ചിന്തിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആൻ അതാ ചോദിക്കുന്നത്. ഈ ആസൂത്രകനെ കുറിച്ച് ചിന്തിക്കാത്ത കേവല പഠനം എന്ത് പഠനം? വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാ, അങ്ങനെ അങ്ങോട്ട് വന്നാൽ ഫഹിയാ ബിഹിൽ അർദു ബാദ മൗതിഹാ, ഭൂമി സജീവമാകുന്ന സസ്യങ്ങളൊക്കെ മുളച്ചു പൊന്തുകയാണ്. വെള്ളവും കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കും സസ്യങ്ങൾ ഭക്ഷണങ്ങൾ നിർമ്മിക്കുന്നു. അതിനെ കുറിച്ചും ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയും, പഠിക്കുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഭൂമി സജീവമാക്കുന്നു. മാത്രമല്ല എല്ലായിടത്തും വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ, അല്ലേ, കാട്ടിന് പറ്റുന്ന ജീവജാലങ്ങൾ, ഹിമപ്രദേശങ്ങളിൽ അതിന് പറ്റുന്ന ജീവജാലങ്ങൾ, ഓരോ ജീവിയുടെയും ഘടനയും അതിന്റെ ഇതൊക്കെ പഠിച്ചാൽ അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാൻ. ഇന്നലക്കും പിള്ള ആമിത വിബുറ, കാലികളിൽ നിങ്ങൾക്ക് ചില പാഠങ്ങളുണ്ട്. അവയുടെ ജനന പ്രക്രിയ പരിശോധിച്ചാൽ പോലും അത്ഭുതാവസ്ഥ നമുക്ക് തോന്നും. ഓരോന്നിന്റെയും ജനനത്തിലൊക്കെ വലിയ ആസൂത്രണങ്ങൾ കാണാൻ, അല്ലെ, നമ്മൾ വളരെ കൃത്യമായിട്ട് ഇപ്പൊ ഒരു മാതാ ഉമ്മ പ്രസവിക്കുന്ന കുഞ്ഞ് ഓടാനും ചാടാനും പറ്റാത്ത മനുഷ്യ കുഞ്ഞിന് പക്ഷെ ഉമ്മാക്ക് കുട്ടിനെ കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷെ പശുവിന് ജനിക്കുന്ന കുഞ്ഞിനെ അങ്ങനെ കുട്ടിനെ കൊണ്ടുനടക്കാൻ പറ്റില്ല. പക്ഷെ പശുവിന്റെ കിടാവ് പ്രസവിച്ച് വീണ ഉടനെ ഓടിച്ചാടി പാല് കുടിച്ചു വളരും. ആ സമയം ആസ്ട്രേലിയയിലെ കങ്കാലുവിന് ഇതൊന്നും പറ്റൂല, കൊണ്ടെടുക്കാനും പറ്റൂല, കുട്ടിക്കോട്ട് കഴിവില്ല. പക്ഷെ കങ്കാലുവിന്റെ വയറ്റത്തിൽ പൗച്ചുണ്ട്. ഇതുപോലെ ഓരോ ജീവിയുടെയും ഒരു ബാറ്റ് അതിങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരിക്കും നമ്മളെ വവ്വാലി, പക്ഷെ അത് എന്റെ ചിറകിലേക്കാണ് പ്രസവിച്ചു. നമ്മൾ ഓരോ ജീവിയെ മുട്ടകത്തെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ ഓരോ മരുഭൂമിയിലേക്ക് പറ്റുന്ന മൃഗത്തെ അവിടെ അള്ളാഹു സംവിധാനിച്ചു. കാറ്റുകൾ, കാറ്റ് തന്നെ വായുവിന്റെ പ്രവാഹമാണ്. ആ വായു തന്നെ വലിയൊരു അത്ഭുതമാണ്. അന്തരീക്ഷ വായുവിലെ 78% നൈട്രജനാണ്. അതാണ് ഭൂമിയിൽ താഴെ കിടക്കുന്നത്. അതുള്ളത് കൊണ്ടാണ് 21% ഉള്ള ഓക്സിജൻ കത്തിപ്പിടിക്കാത്തത്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. നമ്മളൊരു തീപ്പെട്ടിക്കുള്ള കരുതി അന്തരീക്ഷം മുഴുവൻ കത്താതിരിക്കാൻ കാരണം 21% നൈട്രജന്റെ സാന്നിധ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ചോക്കെ. അപ്പൊ ഈ ഇങ്ങനെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ രണ്ട് അപ്പൊ വാതകങ്ങളുടെ ഘടനയിൽ തന്നെ വളരെ വളരെ ആസൂത്രണമുണ്ട്. എന്നിട്ട് അത് കാറ്റുകൾ അയക്കുന്നു. ആ കാറ്റ് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ മേഘങ്ങളെ മഴ തട്ടി മേഘങ്ങളെ ഘനീഭവിച്ച് മഴ പെയ്യിപ്പിക്കും. നമുക്ക് പറ്റുന്ന വിധത്തിൽ മേഘത്തെ അധീനപ്പെടുത്തി തന്നു. ആ മേഘങ്ങൾ എവിടൊക്കെ പോയിട്ട് പെയ്യുക വെള്ളം കടലിൽ നിന്ന് എടുക്കണ വെള്ളം കൊണ്ടുപോയിട്ട് വീണത് എവിടെയോ ആണ്. വസഹാബിൽ മുസഖർ എന്ന് പിന്നെ പറയുന്നത് ബൈനസമായി വല്ലർന്ന ആകാശങ്ങളിലും നിലനിർത്തുന്നത് ആയാത്തിലെ കൗമിയാക്കിലും ഇതിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒറ്റപ്പാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. പറഞ്ഞ തീരാത്തൊരു വിഷയമാണ്. നമ്മളിതിലൊക്കെ എന്ത് കണ്ടാലും നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. ഒരു സസ്യം കണ്ടാൽ ആ സസ്യത്തിൽ ഒരു മാവ് കണ്ടാൽ മാവിൽ 10,000 ഇലകളുണ്ട്. 10,000 ഇലകളുടെയും പുറംഭാഗത്ത് സൂര്യപ്രകാശം തട്ടുമാർ അതിനെ വിന്യപ്പിച്ച് അള്ളാഹുവിനെ ഓർമ്മ വരണം. ഒരു കുട്ടിയെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരണം. 10 മാസങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞ് ജനിച്ച കുഞ്ഞ് ഒരു കണ്ണോട് കാണാൻ കഴിയാത്ത ഒരു ബീജക്കണമായിരുന്നു. പക്ഷേ ഇപ്പൊ അതൊരു വലിയ കണ്ണും കയ്യും കാലും കാതും ഉള്ള കുഞ്ഞായി മാറിയിരിക്കുന്നു അല്ലേ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെ കണ്ടാലും അള്ളാഹുവിനെയാണ് ഓർമ്മ. ആകാശത്തേക്ക് നോക്കിയാൽ അള്ളാഹുവിനെയാണ് ഓർമ്മ വരുന്നത്. ഭൂമിയിലേക്ക് നോക്കിയാൽ അള്ളാഹുവിനെയാണ് ഓർമ്മ വരുന്നത്. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമാണ്. ഇതിന്റെ ഒക്കെ ആസൂത്രണം ഏകനായ അള്ളാഹുവിനാണെന്ന് കാണാൻ. അവിടെ സൂര്യനെ സൃഷ്ടിച്ച ശക്തി തന്നെ ആകണം ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടാണല്ലോ സൂര്യൻ ഭൂമി ബന്ധം നിലനിൽക്കുന്നത്. ഭൂമിയെ സൃഷ്ടിച്ച ശക്തി തന്നെ ആകണം സസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് ഭൂമി സസ്യങ്ങൾ ബന്ധം നിലനിൽക്കുന്നത്. ആ സസ്യങ്ങൾ സൃഷ്ടിച്ച ശക്തി തന്നെയായിരിക്കണം ഓക്സിജനും കാർബൺ ഡയോക്സൈഡും രൂപപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അവ തമ്മിലുള്ള ബന്ധം. ഒരു കാര്യം ഉറപ്പാ, ഈ പഠനം നമ്മളെ ആ സ്രഷ്ടാവ് ഏകനാണ് എന്ന കാര്യത്തിലേക്ക് എത്തി. അത് പറഞ്ഞുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ എപ്പോ പെയ്യണമെന്ന് തീരുമാനിക്കുന്നതും സൂര്യൻ എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നതും ഭൂമി എങ്ങനെ കറങ്ങണമെന്ന് തീരുമാനിക്കുന്നതും ഭൂമിയിൽ എങ്ങനെ നിലനിൽക്കണമെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ആ അള്ളാഹു ആണെങ്കിൽ നിങ്ങളെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെയൊക്കെ എത്ര കണ്ണു വേണമെന്ന് തീരുമാനിച്ചതും നിങ്ങൾക്ക് എവിടെ മൂക്ക് വേണമെന്ന് തീരുമാനിച്ചതും നിങ്ങൾ ആരായിരിക്കണമെന്ന് തീരുമാനിച്ചതും ആ ശക്തിയാണെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള അധികാരവും ആ സൃഷ്ടാവിന് തന്നെയായിരിക്കണം എന്നാണ് ആ പറയുന്നത്. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ ഈ ആയത്തിനെ നമ്മൾ അങ്ങനെ വളരെ കൃത്യം വളരെ നല്ല രീതിയിൽ ഈ ആയത്തുകൾ അനുബന്ധ ആയത്തുകളൊക്കെ പഠിക്കണം. ഇൻഷാല്ലാ ഞാൻ ആളുകൾ വരുമ്പോ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഒരായത്തും കൂടി ഞാൻ എടുക്കാൻ ശ്രമിക്കുകയാണ്. والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب نقول ومن الناس ജനങ്ങളിൽ ഉണ്ട് من يتخذوا സ്വീകരിക്കുന്നവരുണ്ട് നല്ല നോക്കണം. ومن الناس ജനങ്ങളിൽ ഉണ്ട് من يتخذوا സ്വീകരിക്കുന്നവർ من دون الله അല്ലാഹുവിനെ കൂടാതെ അന്താദാ സമന്മാരായി അള്ളാഹുവിനെ കൂടാതെ സമന്മാരെ സ്വീകരിക്കുന്നവരുണ്ട്. യുഹിപ്പൂനഹും അവർ അവയെ സ്നേഹിക്കുന്നു. കഹുപ്പില്ല അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ. വല്ലദീന ആമനു എന്നാൽ സത്യവിശ്വാസികൾ അശത്തു ഹുപ്പല്ലില്ല അശത്തു അതിശക്തമായ ഹുപ്പൻ സ്നേഹം ലില്ല അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരാണ്. വലവ് എറ കാണുകയാണെങ്കിൽ അല്ലദീന വലമോ അക്രമം പ്രവർത്തിച്ചവർ കാണുകയാണെങ്കിൽ ഇത് എറൗന അവർ കണ്ടുമുട്ടുന്ന സന്ദർഭം അല്ലദാബ ശിക്ഷ അന്നൽ കൂവത്തലില്ല തീർച്ചയായും ശക്തി അള്ളാഹു പിന്നാണ് ജമിയ എല്ലാം. അതേപോലെ തന്നെ അന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ശരീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന വസ്തുത മനുഷ്യർ കണ്ടെത്തുന്നതിന് മുമ്പ് അല്ലാ അവരത് അറിഞ്ഞിരുന്നെങ്കിൽ അവരത് കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്. അപ്പോ ഒന്നുകൂടി നോക്കാം എന്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. ഒമിനന്നാസി നിങ്ങൾ മറ്റ് വിഷയങ്ങൾ ഇതിന്റെ ഇടയിൽ ചർച്ച ചെയ്താൽ വലിയ പ്രയാസമാകും. അതൊക്കെ പിന്നീട് നമുക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്ന ഒമിന ഇത് ശ്രദ്ധയിൽ തന്നെ ശ്രദ്ധിക്കും. ആയത്തിൽ ഒമിനന്നാസി ജനങ്ങളിലുണ്ട് മയ്യത്തഹിദു മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ സ്വീകരിക്കുന്നവരുണ്ട് അന്താദാസവന്മാരെ. യുഹിപ്പൂനഹും അവർ അവയെ സ്നേഹിക്കുന്നു. കഹുപ്പില്ല അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ. വല്ലതീന ആമനു എന്നാൽ സത്യവിശ്വാസികൾ അശത്തു ഹുപ്പല്ലില്ല, അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ്. വലവു എറല്ലതീന വലമു അക്രമിക അക്രമം പ്രവർത്തിച്ചവർ കാണുകയാണെങ്കിൽ എപ്പോൾ ഇത് എറവുനല്ലതാപ ശിക്ഷയെ കണ്ടുമുട്ടുന്ന സന്ദർഭം. അപ്പൊ അവർക്ക് മനസ്സിലാവും മന്നൽ കൂവത്തലില്ലാഹി ജമിയാ, എല്ലാ ശക്തിയും അള്ളാഹുവിനാണ്. വന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ശരീദുല്ലതാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇനി ഞങ്ങൾക്ക് അപ്പൊ ഇവിടെ ഖുർആൻ വളരെ ഇതായിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയാണ് പറയുന്നത്. ഇനി അള്ളാഹു ഉണ്ട്, ഇനി അള്ളാഹുവിൽ പങ്ക് ചേർക്കാന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന വലിയൊരു തെറ്റ്. എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു, എല്ലാത്തിനെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു, എല്ലാം മടങ്ങിച്ചെല്ലേണ്ടത് അള്ളാഹുവിലേക്ക്. എന്നിട്ടോ എല്ലാ അനുഗ്രഹവും അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടോ മനുഷ്യരെന്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിന് സമന്മാരായി സൃഷ്ടിക്കുന്നു. അതാണ് ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ ചോദിച്ചു, പ്രവാചകനോട് ചോദിച്ചു, ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നിരിക്കെ അള്ളാഹുവിന് സമന്മാരെ സംഘടിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ പാപം. ഇന്ന ശിർക്ക് ശിർക്ക് ഏറ്റവും വലിയ പാപം തന്നെയാണ്. ശിർക്കാണ് ഏറ്റവും വലിയ ഗുരുതരമായ പാപം. കാരണം ഒമയുശരിക്കില്ല പാവിൽ പങ്കുചേർക്കാൻ തന്നെ ആകാശത്തു നിന്നറിയപ്പെട്ടവരെ പോലെയാണ്. അള്ളാഹു ശിർക്കല്ലാത്ത ഏത് പാപവും തീരും. ശിർക്കൊരിക്കലും അള്ളാഹു തല പുറുക്കപ്പെടാത്തൊരു വൻപാപമാണ്. കാരണം പഠിച്ചത് മുഴുവൻ അള്ളാഹ്, സൃഷ്ടിച്ചത് മുഴുവൻ അള്ളാഹു, അവനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹു, എന്നിട്ട് ആ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആ സൃഷ്ടാവിന് സമന്മാരാക്കി സങ്കല്പിക്കുക എന്ന് പറയുന്നതാകുന്നു അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ തെറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ ആളുകൾ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കും, അള്ളാഹു മക്കളെ, അള്ളാഹ്ക്ക് അള്ളാഹ് മക്കളെ സങ്കല്പിച്ചിട്ട് അള്ളാഹുവിന് മകനുണ്ട് സങ്കല്പിക്കുക മാത്രമല്ല, ആ അള്ളാഹുവിനേക്കാൾ വലുതാക്കി കാണിക്കാൻ പ്രാർത്ഥന മുഴുവൻ പിന്നെ ആ മക്കളോട് എന്തായി എന്തൊക്കെ ചെയ്യുന്നത്, അള്ളാഹുവിന് പെൺമക്കളെ സങ്കല്പിക്കും, അള്ളാഹുവിൽ സ്വാധീനമുള്ള മഹാന്മാരെ സങ്കല്പിച്ചിട്ട് അവരെ ആരാധിക്കുന്നു, അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നു, അവരുടെ സങ്കടങ്ങൾ തീർക്കുന്നു, അള്ളാഹു അല്ലാത്തവരുടെ വ്യവസ്ഥയും ജീവിതക്രമവും സ്വീകരിക്കുന്നു. അതാണ് എന്നിട്ടോ യുഹിബ്ബുഹും അവര് ആ വല്ലദീന ആ യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ അവരെ സ്നേഹിക്കും. സത്യത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ടത് അവനെ പടക്കുകയും അവനെ സൃഷ്ടിക്കുകയും അവന് വേണ്ടി എല്ലാം നൽകുകയും ചെയ്ത അള്ളാഹുവിനെയാണല്ലോ. വല്ലദീന ആമനു അശത്തു ഹുബ്ബില്ല, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാ. അള്ളാഹു കഴിഞ്ഞ ബാക്കി ഏത് സ്നേഹമുണ്ട്, ഉമ്മയായാലും ശരി വാപ്പനായാലും ശരി റസൂലുള്ളാഹിനെ പോലും അള്ളാഹു കഴിഞ്ഞാണ് നമുക്ക് സ്നേഹിക്കുന്നത്. അതിന്റെ ക്രമം കൂടാ ഉല്ലിംഗാന അബിനാഹുബാജിക്കും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും കച്ചവടത്തെക്കാളും ഭവനങ്ങളെക്കാളും കൃഷിയേക്കാളൊക്കെ എണ്ണി പറഞ്ഞിട്ട് പറയാണ്, ഇതിനേക്കാളൊക്കെ ഏറെ നിങ്ങൾ ഇതിനേക്കാളൊക്കെ കൂടുതലായി നിങ്ങൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അല്ല അള്ളാഹുവിനെ അല്ല അതിനെ നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ, അള്ളാഹുവിനെ പിന്നെ റസൂലിനെ ഇസ്ലാമിന്റെ മാർഗത്തെ അതല്ല അതിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പൊ ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. കഹുപ്പില്ല വല്ലദീന ആമനു അശത്ത് ഹുപ്പല്ലില്ല, അതിനു പകരം ഇവരെയാണ് ഇവർ സ്നേഹിക്കുന്നത്, ഈ ആരാധ്യ പുരുഷന്മാരെയാണ് സ്നേഹിക്കുന്നത്. എന്നിട്ടോ അള്ളാഹു തആല പറയാണ്, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹിക്കുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ കഷ്ടം ശിക്ഷയെ മുന്നിൽ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം സർവ ഇവര് ശിക്ഷ കാണുമ്പോൾ അവർക്ക് അപ്പൊ ബോധ്യപ്പെടും എന്തെന്ന്, അന്നൽ കുവ്വത്തലില്ലാഹി ജമിയ, എല്ലാ അധികാരം അള്ളാഹു തന്നെയാണ്, വാഹിദുൽ ഖഹാർ ലേ, എല്ലാ അധികാരവും അള്ളാഹുവിനാണ് എന്നവര് അപ്പൊ മനസ്സിലാവും. വാനല്ലാഹ് ശദീദുല്ലാദാ, അള്ളാഹ് കഠിനമായി ശിക്ഷിക്കും എന്നുള്ള ആ കാര്യം അവര് ശിക്ഷയെ കാണുമ്പോ അപ്പൊ അവർക്ക് മനസ്സിലാവും.
അള്ളാഹുടെ പരമാധികാരം അപ്പൊ അവർക്ക് ബോധ്യപ്പെടും. അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങൾ ഒന്നും തങ്ങളെ സഹായിക്കാൻ വന്നിട്ടില്ലെന്ന് അവർ പറയും. ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അല്ലാഹില്ലാഹു ആ ആത്മമിത്രങ്ങളൊക്കെ അതുവായിരിക്കും ശത്രുക്കളായിട്ട് മാറും. അവര് പറയും ഞങ്ങളൊക്കെ പിന്മാറിക്കളയുക, ഞങ്ങളൊന്നും അതിന്റെ അടുത്തായത്തിലായി വിശദീകരിക്കുന്നു. അപ്പോ ഇവരൊക്കെ എതിരായി മാറും. ആ അള്ളാഹുവിന്റെ ശിക്ഷ മുന്നിൽ കാണുമ്പോ പടച്ചവന്റെ പരമാധികാരം അപ്പൊ അവർക്ക് ബോധ്യപ്പെടും എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ബോധ്യപ്പെടുന്നത്. അപ്പൊ നമ്മള് വളരെ അടിസ്ഥാനപരമായ ആശയമാണ് ഈ രണ്ടു മൂന്ന് ആയത്തുകളിലുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം, അതിന് അള്ളാഹു താല പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ച ആയാത്തുകൾ, ആ അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കുക എന്ന തിന്മയെ കുറിച്ചുള്ള ഏറ്റവും ഗുരുതരമായ പാപത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, നമ്മളെല്ലാ അർത്ഥത്തിലും ശുദ്ധ അള്ളാഹുവിന്റെ തൗഹീദിൽ ഉറച്ചിരുന്നു. തൗഹീദ് തൗഹീദാണ് അള്ളാഹ് എങ്ങനെയാണെന്ന് വിശ്വസിക്കലല്ല, അള്ളാഹു മാത്രമാണ് എന്റെ മേൽ പരമാധികാരിയായിട്ടുള്ളത്. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാൻ കഴിയണം. എന്ത് കണ്ടാലും അള്ളാഹുവിന്റെ പരമാധികാരം ബോധ്യപ്പെടണം, അതിനെ കുറിച്ച് ചിന്തിക്കണം. ആ അള്ളാഹുവിൽ ഒരു പങ്ക് ചേർത്തലും ഉണ്ടാകാൻ പാടില്ല. പടച്ച തമ്പുരാന്റെ മുമ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് എന്ന കറകളഞ്ഞ ഇഖ്ലാസ്, കറകളഞ്ഞ ആ തൗഹീദ് നമ്മുടെ അത് നമ്മുടെ മനസ്സിലായി. അതാണ് വിശദീകരിക്കുന്നു. ഇൻഷാല്ലാ നാളെയും മറ്റന്നാളൊക്കെയുള്ള ക്ലാസ്സുകളിൽ ഈ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു ചെറിയ മാറ്റം എത്തിയിട്ടുണ്ട്. ഇനി മുതൽ ഇതുവരെ നടന്നിരുന്നത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ബഷീർ മൊയ്തീൻ സാഹിബും, ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നാസർ സാഹിബും, വെള്ളി ശനി ദിവസങ്ങളിൽ ഞാനുമായിരുന്നു. അതിന് പകരം ഇനി അങ്ങോട്ട് ശനി തിങ്കൾ ദിവസങ്ങളിൽ ഞാനും, ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ബഷീർ സാഹിബും, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നാസർ സാഹിബും. അപ്പൊ ഈ തിങ്കളാഴ്ചയും കൂടി ഞാൻ എടുക്കും, അങ്ങനെ കാര്യങ്ങൾ നീങ്ങും. ഇൻഷാല്ല നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും, അതൊക്കെ ഇൻഷാല്ല ഞങ്ങളോട് എന്ത് ചെയ്യാം, വാട്സപ്പിലും മറ്റൊക്കെ ഇതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ. വെള്ളിയാഴ്ച ദിവസം ഓതന്റെ സുഹൃത്ത് ഏതാന്നൊക്കെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ചോദിച്ചാൽ ഞങ്ങളുടെ ശ്രദ്ധ പോകുള്ളൂ. വെള്ളിയാഴ്ച ഓതാവുന്ന സുന്നത്തായി പറഞ്ഞ കാര്യങ്ങൾ സജദയും ഇൻസാൻ സൂറത്തുൽ ഇൻസാൻ സൂറത്തുൽ ദഖറാണ് രണ്ടാമത്തെ. അപ്പൊ അതൊക്കെ പിന്നീട് ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ല നമ്മുടെ ക്ലാസ്സുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാല് ഒരു ഹദീസോ അതേപോലെ ചരിത്രങ്ങളൊക്കെ പറയുന്നതിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും മുടങ്ങാതെ ഇത് കേൾക്കുകയും ഇതിനെ ഫോളോ ചെയ്യുകയും ചെയ്യണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അവ്യക്തതയും സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യൂട്യൂബ് നോക്കിയിട്ട് അതിൽ നിന്ന് നമ്പറുകളും കാര്യങ്ങളും ആയത്തുകളൊക്കെ എഴുതിയെടുക്കുകയോ ഒക്കെ പഠിക്കുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും തുണക്കണം, എല്ലാ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ഇതിലേക്ക് ക്ഷണിക്കണം, നല്ല പ്രാർത്ഥന നിങ്ങളൊക്കെ നടത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളോട് ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പല ആളുകളും. ബഹുമാനായ സിദ്ദീഖ് ഹസ്സൻ സാഹിബ് അടക്കമുള്ളവര് രോഗികളാണ്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പല ആളുകളും നല്ല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു, പലരും നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അള്ളാഹുവേ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകിക്കുമാറാകണേ. സർവശക്തനായ നാഥ, ശുദ്ധ തൗഹീദിൽ നല്ല ഇസ്ലാമിക ആദർശത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന നിലകൊള്ളുന്ന സത്യവിശ്വാസികളായി ഞങ്ങളെ നീ മാറ്റുമാറാകണേ. ശിർക്കിന്റെ ഒരു ലാഞ്ഛന പോലും അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ നീ തുണക്കുമാറാകണേ. അള്ളാഹുവെ എന്തിലൂടെയും നിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെ നിന്റെ കുദറത്തും നിന്റെ ശക്തിയും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുമാറാകണേ. കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് അല്ലാഹ് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. കോവിഡ് പോലുള്ള മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. സർവശക്തനായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു തരുമാറാകണേ. എല്ലാ വിഷമതകളിൽ നിന്നും പ്രയാസങ്ങളിൽ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ളിയാഅ വലിയ അബ്സാരിന ജലാ വലിയ അസ്ഖാമിന ദവാ വലിയ ദുനൂബിന മുമഖ്ലിസ വാനിന്നാരി മുഖല്ലിസ അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിന്നാർ അല്ലാഹുമ്മ ഷ്ഫി അംറാലനാ വയസ്സിർ ഉമൂറനാ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഷ്ഫി അംറാലനാ വയസ്സിർ ഉമൂറനാ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഷ്ഫി അംറാലനാ വയസ്സിർ ഉമൂറനാ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ സയ്യിൻ ഖുലൂബനാ ബിൽ ഈമാൻ അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമനാ ബിൽ ഇസ്ലാം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ ورزقا طيبا وعملا متقبلا اللهم انا نسالك الهدى والتقى والعفاف والغنى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على سيدنا محمد وعلى آل سيدنا محمد سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته